أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഭക്ഷണകാര്യത്തിൽ കാണപ്പെടുന്ന തിന്മകളെ എടുത്തു കാണിച്ചു കൊണ്ടുള്ള ചില ഹദീസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കും പോകുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആവശ്യമുള്ളവനെ തടയപ്പെടുകയും ആവശ്യമില്ലാത്തവൻ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന വിരുന്നാണ് ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും മോശമായത്. ക്ഷണം നിരസിക്കുന്നവൻ അള്ളാഹുവിനോടും റസൂലിനോടും അനാദരവ് കാണിച്ചവൻ ആണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആഹാരത്തെയും ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുമായിരുന്നുണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരിച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. الحمد لله رب العالمين, الصلاة والسلام على سيدنا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പലപ്പോഴായി കേട്ട ഖുർആനിലെ അവസാനത്തെ അഥവാ നൂറാമത്തെ സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കുതിരകളെ പിടിച്ച് സത്യം ചെയ്ത് മനുഷ്യന്റെ കാര്യത്തിൽ പരിതാപം രേഖപ്പെടുത്തുന്ന ഒരു സൂറത്താണിത്. ഉല്ലാദിയാദ്യ വബഹ കിതച്ചോടുന്നവയാണ് സത്യം. ഫൽമൂരിയാദ്യ കഥഹ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയാണ് സത്യം. ഫൽമുറീറാദ്യ സുബഹ അങ്ങനെ പ്രഭാതത്തിൽ അക്രമം നടത്തുന്നവയാണ് സത്യം. ഫ അസർണ ബിഹി നഖ പൊടി പടലം ഇളക്കി വിടുന്നവയാണ് സത്യം. ഫവസത്തുന ബിഹി ജമ ശത്രു മധ്യത്തിൽ പ്രവേശിച്ച് ുന്നവയാണ് സത്യം. കുതിരകളാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് തീർച്ചയായും മനുഷ്യൻ തന്റെ നാഥനോട് നന്ദിയില്ലാത്തവനാണ്. വ ഇന്നഹു അലാ ലാലിക ലശഹീദ് അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. കാരണം വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അവന്റെ നന്മയോടുള്ള അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള അവന്റെ അദമ്യമായ ആഗ്രഹം എത്രയും. അഫലായാലമു ഇതാ ബുഹിറ മാഫിൽ ഖുബൂർ അവരുടെ ഖബറുകളിൽ നിന്ന് അവരെ കൊണ്ടുവരപ്പെട്ടാൽ, വഹസ്സില മാഫി സുദൂർ അവരുടെ ഹൃദയങ്ങളിലുള്ളതിനെ പുറത്തെടുക്കുകയും ചെയ്താൽ, തീർച്ചയായും ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇലില്ല ഹബീർ തീർച്ചയായും അന്ന് അവരുടെ നാഥൻ അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നവനാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അള്ളാഹു തആലാക്ക് അവന്റെ സൃഷ്ടിയായ മനുഷ്യനോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം അള്ളാഹു തആല പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വാത്സല്യത്തോടുകൂടി നമ്മളെ സംബോധന ചെയ്യുന്നു. പല പലയിടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ നന്ദികേടിനെ എന്തിനാണ് നീ നന്ദികേട് കാണിക്കുന്നത് നിന്റെ നാഥനോട് നിന്നോട് എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ അള്ളാഹു തആല തികച്ചും പിണങ്ങിയ രീതിയിൽ അള്ളാഹു തആല മനുഷ്യനെ മൃഗങ്ങളോട് ഉപമിച്ചുകൊണ്ട് അതിന്റെ ആ നന്ദി പോലും ഒരു കുതിരയ്ക്ക് അതിന്റെ യജമാനം നൽകുന്ന ഒരു പിടി പുല്ലും അല്പം വെള്ളവും അതിനുവേണ്ടി പ്രഭാതത്തിൽ അത് വളരെ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് പൊടിവടലങ്ങൾ സൃഷ്ടിച്ച് ശത്രുവിന്റെ മധ്യത്തിൽ ചെന്ന് വീണ് ജീവൻ കളയുന്ന ആ അവസ്ഥ അള്ളാഹു തആല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യനോട് പറയുന്നു, മനുഷ്യ നീയൊന്ന് നിന്നെക്കൊള്ളി ചിന്തിക്ക്. നിനക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു തആല നമുക്ക് വാരി വെതറി നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം വലുതാണെങ്കിലും നമ്മളുടെ വിശേഷ ബുദ്ധി, മനുഷ്യൻ എന്ന പേര് തന്നെ മലയാളി നമുക്ക് ഇടാൻ കാരണം മനീഷ, മനീഷയുള്ളവൻ, അതാ വിശേഷ ബുദ്ധിയുള്ളവൻ. ഇംഗ്ലീഷുകാരൻ നമ്മൾ വിളിച്ചു മാൻ, മാനേഴ്സ് ഉള്ളവൻ. അങ്ങനെ ഓരോ നിലക്കും നോക്കുകയാണെങ്കിൽ അള്ളാഹു തആല നമ്മളെ വിളിച്ചു ഇൻസാൻ, ഇൻസാൻ എന്നത് അനീസാണെന്നും അല്ലെങ്കിൽ എഹ്സാൻ, ലാ ഇൻസാൻ ഇല്ലാ ബിൽ എഹ്സാൻ, സുഹൃതങ്ങളില്ലാതെ ഒരു മനുഷ്യനില്ല, മനുഷ്യന് സുഹൃതങ്ങളെ ഉള്ളൂ, അല്ലെങ്കിൽ സുഹൃതങ്ങൾ ഇല്ലെങ്കിൽ അവൻ മനുഷ്യനല്ലാതായിത്തീരും. അപ്പൊ അങ്ങനെ അള്ളാഹു തആല നമുക്ക് ഈ വിശേഷ ബുദ്ധി തന്നു. ഈ വിശേഷ ബുദ്ധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫജഅൽനാഹു സമീഅൻ ബസീറ, രണ്ട് ഒരു കണ്ണും രണ്ട് കണ്ണും രണ്ട് കാതുകളും തന്നു. അഥവാ മൂന്ന് മീഡിയ, കണ്ണ് കാത് ഹൃദയങ്ങൾ, ഇവയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് അള്ളാഹു തആല മൂന്ന് സോഴ്സ് തന്നു. ഒന്ന് വായന, ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മറ്റൊന്ന് മറ്റൊന്ന് വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. പിന്നെ അല്ലമുബിൽ ബയാൻ, അള്ളാഹു വിശദീകരണം പഠിപ്പിച്ചു അല്ലെങ്കിൽ പ്രസംഗം പഠിപ്പിച്ചു. ഇങ്ങനെ മൂന്ന് സോഴ്സസ്, മൂന്ന് മീഡിയാസ് നമുക്ക് അള്ളാഹു തആല തന്നിട്ട് നമ്മളെ അള്ളാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നു. ഈ വിടുന്ന അവസ്ഥയിൽ തന്നെ അള്ളാഹു തആല ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങൾ എനിക്ക് ആരാധിക്കുവാൻ വേണ്ടിയാണ്. മറ്റൊരിടത്ത് അള്ളാഹു തആല പറഞ്ഞു, നിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ അംസായപ്പോൾ വളരെ നല്ല രീതിയിൽ വരെ സമർത്ഥിച്ചു, നിന്നെ ഭൂമിയിൽ എന്റെ സ്ഥാനപതി അല്ലെങ്കിൽ പ്രതിനിധി അല്ലെങ്കിൽ ഖലീഫയാക്കുകയാണെന്ന്. മൂന്നാമതൊരു സ്ഥലത്ത് പറഞ്ഞു, നബുലുവക്കും അയ്യക്കും അഹ്സനു അമല, ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളുടെ ആരാധനയിലും നിങ്ങളുടെ ഖിലാഫത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ സുഖവും ദുഃഖവും പലതരത്തിലുള്ള ക്ലേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ അശുക്രു അലി നിയമ അസ്വബുറു അൽഫിൽ ബലിയ, ഇത് അഥവാ നിങ്ങൾക്ക് നീ തന്ന നിയമത്തുകളിൽ നിങ്ങൾ അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് തരുന്ന പരീക്ഷണ ഘട്ടങ്ങളിൽ നിങ്ങൾ ക്ഷമ പാലിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യം മാത്രമാണ്, അതിനുവേണ്ടിയാണ് അള്ളാഹു തആല നമ്മെ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ദശലക്ഷക്കണക്കിന് സൃഷ്ടികളാണുള്ളത്. ഈ സൃഷ്ടികളിൽ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത മഹാത്മ്യമാണ് അള്ളാഹു തആല മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ട് ആദ്യം തന്നെ അള്ളാഹു തആല എല്ലാ നാമങ്ങളും സർവവസ്തുക്കളെയും നാമങ്ങൾ പഠിപ്പിക്കണം. നമുക്ക് അറിയാം, നമ്മൾ നോക്കൂ, നമ്മുടെ മക്കൾക്ക് ആരാ പേരിടുന്നത്? നമ്മൾ തന്നെ. അങ്ങനെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സാധനങ്ങൾക്ക്, നമ്മുടെ വീടിന് എന്തിനധികം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനും നാം ചെയ്യുന്ന പേരുകൾ അതുപോലെ അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ അപ്പൊ അള്ളാഹു തആല നമുക്ക് നാമകരണം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി എൽമ് പഠിപ്പിച്ചതിലൂടെ അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. എഴുത്തും വായനയും പേനയും, പേനയെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു, വറബ്ബുക്കൽ അക്രം, നിന്റെ നാഥന്റെ ഏറ്റവും വലിയ ഔദാര്യമാണ് നിനക്ക് തന്ന പേന. ആ പേനയുടെ അത്ഭുതങ്ങൾ, പേനയുടെ മാസ്മരിസം നമുക്കറിയാം. പേന കൊണ്ടാണ് നാം ജീവിക്കുന്നത്, നമ്മുടെ ശമ്പളം വാങ്ങുന്നത് പേനയാണ്. മാത്രമല്ല ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ കുറിക്കപ്പെട്ടത് പേനകൾ കൊണ്ടാണ്. അള്ളാഹു തആല അവന്റെ വിധിവിലക്കുകൾ നടപ്പാക്കാൻ വേണ്ടി മനുഷ്യനെ ഭൂമിയിലേക്ക് അവന്റെ ഖലീഫയായി നിയമിച്ചപ്പോൾ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു ആയുധം പേനയാണ്. പേന കൊണ്ട് മനുഷ്യൻ ഇവിടെ ചരിത്രങ്ങൾ കുറിക്കുന്നു. പേന സംഹാരിയാണ്. നാം കണ്ടു ഒരു പേനയാണ് ഈ ലോകത്ത് പിന്നെ ഇറാഖിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലെല്ലാം വലിയ ഭീകരമായ ബോംബുകൾ വർഷിക്കാൻ ഒപ്പിട്ടത് ഒരു പേനയാണ്. അതുപോലെ തന്നെ മാലിക് നൂരിയുടെ കയ്യിലിരുന്ന് കൊണ്ട് പേന സദ്ദാം ഹുസൈന്റെ കൊലക്കയർ വിരിച്ചതും ഒരു പേനയാണ്. നമുക്ക് ഭക്ഷണം തരുന്നത് ഈ പേനയുടെ നല്ല ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് ഭക്ഷണം തരുന്നത് പേനയെന്ന ആ മഹത്തായ അള്ളാഹു തന്ന ആ ഉപകരണത്തിന്റെ സഹായം കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഭക്ഷണം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. ഈ കാര്യങ്ങളൊന്നും മറ്റു ജീവിജാലങ്ങൾക്ക് അള്ളാഹു തആല ഈ സൗകര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. കണ്ണും കാലും ലഭിച്ചപ്പോൾ അള്ളാഹു തആല മനുഷ്യനെ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലേക്കൊന്ന് എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതിനു ശേഷം കാണാം ഉടനെ ആകാശത്തിലേക്ക് പക്ഷികളെ കൊള്ള നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച സ്ഥലത്ത് തന്നെ പറഞ്ഞത് വായിക്കാൻ പറഞ്ഞതിന് അങ്ങനെ ഇത്ര രശ്മി വർദ്ധിക്കേണ്ടത് ഈ ഹലത്ത് സർവനെയും സൃഷ്ടിച്ചതിനെ നീ വായിക്കുവാണ്. ആദ്യമായി പ്രപഞ്ചത്തിലേക്ക് നോക്കി വായിക്കാൻ അള്ളാഹു തആല പറഞ്ഞു. പിന്നെ പറയുന്നത് അടുത്ത വാചകത്തിൽ പിന്നെ പറയുന്നത് നിങ്ങളെ അലത്ത് നിന്ന് സൃഷ്ടിച്ച ആ ബീജത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വായന ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നും നമ്മുടെ തൊട്ടുമുന്നിലുള്ള ഈ പ്രപഞ്ചമെന്ന വിശാലമായ പുസ്തകത്തിൽ നിന്നും തുറന്നു വെക്കപ്പെട്ട പുസ്തകത്തിൽ നിന്നുമാണ്. പിന്നെ അള്ളാഹു തആല നമുക്ക് തന്ന പേന, ഈ പേന കൊണ്ടാണ് പേനയെ അള്ളാഹു തആല പേനയെ പിടിച്ച് തന്നെ സത്യം ചെയ്തിട്ടുണ്ട്. സൂറത്ത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ അർത്ഥം അറിയില്ല. പണ്ഡിതന്മാർ പറയുന്നു നക്ഷത്രം നജ്മിന്റെ നൂനാണ് എന്ന് പറഞ്ഞു. എന്താണ് നജ്മ്? നജ്മ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം ചൊരിയുന്ന ഒരു വസ്തുവാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യനേക്കാളും വലിയ നക്ഷത്രമാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിനേക്കാളും വലിയ നക്ഷത്രമാണ് അന്റാറസ്. അങ്ങനെ പോകുന്നു ആ നിരകൾ. അങ്ങനെ അവസാനം സൂര്യൻ ഏറ്റവും ചെറിയ നക്ഷത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ആ സൂര്യനും ചന്ദ്രനും നക്ഷത്ര ഗോളാദികളും ഭൂമിയിൽ പ്രകാശം ചൊരിയുന്നത് പോലെ തന്നെ നമ്മുടെ മുന്നിൽ പ്രകാശം, വിജ്ഞാനത്തിന്റെ പ്രകാശം ചൊരിയാനായി അള്ളാഹു തആല നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്നതാണ് ഈ പേന എന്ന ആ കൗതുകമുള്ള അത്ഭുതസിദ്ധി. കണ്ണ് കാണുവാൻ, കണ്ണാണോ പിന്നെ ചെവിയാണോ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയും കണ്ണാണ്. എന്നാൽ മഹാനായ അബ്ദുൽ ബാസിത്തിന്റെ കഥയിലേക്ക് നോക്കൂ. അബ്ദുൽ ബാസിത്ത് അദ്ദേഹത്തിന് കണ്ണിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പണ്ഡിതന്മാരുടെ സദസ്സിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കൊച്ചായപ്പോൾ തന്നെ കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹം അവിടെ നിന്ന് ഖുർആൻ പഠിച്ചു. ഹൈഫുവായി അദ്ദേഹത്തിന്റെ ഖുർആൻ അദ്ദേഹം മഹ്ഫൂർ മരണപ്പെട്ടു പോയി. ഇന്നും അദ്ദേഹത്തിന്റെ പാരായണം ലോകം മുഴുവനും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണുണ്ടായാൽ പോരാ, കാണണമെന്ന് പറഞ്ഞ പോലെ കണ്ണുകൾ നമുക്ക് ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശർറദ്ദവാബി അസ്സുമ്മു വൽ ബുക്കും. ഏറ്റവും മൃഗങ്ങളിൽ ഏറ്റവും മോശമായ ശർറായതാണ് മനുഷ്യനാണെന്നുള്ള പരാമർശം കണ്ണുണ്ടായിട്ടും കാണാത്തവൻ എന്ന്. അത് മറ്റൊരു സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ കേട്ടിട്ടുണ്ട്. കേൾവി, കേൾവിയിലൂടെ അള്ളാഹു തആല നമുക്ക് ഭൂമിയിലെ പക്ഷികളുടെ കിളികിലാരവങ്ങൾ, മൃഗങ്ങളുടെ അട്ടഹാസങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്റെ ചിരിയും കളിയും എല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല അവന്റെ അപാരമായ കഴിവ് നമ്മളിലേക്ക് ഈ കേൾവി എന്ന ആ ചെറിയ ഉപകരണത്തിലൂടെ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല കാണിച്ചു തരുന്നു. മസ്തിഷ്കം, നമ്മളെ ബുദ്ധി, നമ്മളെ ബുദ്ധി കണ്ണും കാതും പറയുന്ന കാര്യങ്ങളെല്ലാം സെൻസർ ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു, സെൻസർ ചെയ്യുന്നു, അവ അവരെ രേഖപ്പെടുത്തുന്നു. കുറച്ചു കഴിയുമ്പോൾ നമുക്കത് റീകളക്ട് ചെയ്തു തരുന്നു, തിരിച്ചു തരുന്നു. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അള്ളാഹു തആല അതിനെ ഉപയോഗിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് നാം ഈ ഭൂമിയിൽ വർത്തിക്കുമ്പോൾ നമ്മളിൽ അള്ളാഹു തആല വമ്പിച്ച ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ വേണ്ട ഉപകരണങ്ങളെ, അതിന് വേണ്ട റെക്കോർഡിംഗ് സിസ്റ്റം അള്ളാഹു തആല നമ്മൾ ഘടിപ്പിച്ചതാണ്. വായന, വായന മനുഷ്യനെ വിജ്ഞാന സമ്പന്നനാക്കുന്നു. വിജ്ഞാനം മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നു. സംസ്കാരം മനുഷ്യനെയും കുടുംബത്തെയും പിന്നെ സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉത്തുങ്ങലയിൽ എത്തിക്കുന്നു. അങ്ങനെ നല്ലൊരു സമുദായം, നല്ലൊരു സമൂഹം, നല്ലൊരു സമുദായം, നല്ലൊരു രാഷ്ട്രം, അങ്ങനെ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് പോലെ ലാ ഇൻസാന ഇല്ലാ ബിൽ ഇഹ്സാൻ. മനുഷ്യന്റെ മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ മനസ്സിലെ അള്ളാഹു തആല ബൈനക്കും അബദ്ധത്തം വറഹ്മാൻ, അവന് കുഞ്ഞുങ്ങളോടുള്ള കരുണ നമ്മുടെ മനസ്സിലിട്ട് തന്നു. പ്രായമുള്ളവരോടുള്ള വാത്സല്യം ഇട്ട് തന്നു. നമ്മുടെ സമപ്രായക്കാരോടുള്ള സ്നേഹവും നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല ഇട്ട് തന്നു. അങ്ങനെ നന്മ ചുരത്തുന്ന, സ്നേഹം ചുരത്തുന്ന ഒരു വലിയ തടാകം നമ്മുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ പൂർണ്ണ മനുഷ്യനാവുന്നുള്ളൂ. മനുഷ്യനെ അക്ഷരജ്ഞാനിയാക്കുന്നത് പേനയാണ്. പേനയിലേക്ക് തന്നെ വരുമ്പോൾ ഒരാളുടെ മനസ്സിലെ മോഹം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വായിക്കാൻ സഹായകമാകുന്നത് ഈ പേനയാണ്. ഇന്ന് നമുക്ക് പിന്നെ മൊബൈൽ സിസ്റ്റം ഉണ്ടെങ്കിലും ഇലക്ട്രോണിക് പേന എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഒരാളുടെ മനസ്സ് മറ്റൊരാൾ വായിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹു തആല ഈ രണ്ടാളുകളുടെയും ഇടയിൽ ജീവനില്ലാത്ത ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു ഫൈബറിന്റെ കൊള്ളി അഥവാ പേന അതിനകത്ത് ഒരു ചെറിയ ദ്രാവകം കൂടി ഒഴുക്കി അള്ളാഹു തആല അതിലൂടെ മനുഷ്യന്റെ മനസ്സുകളെ ഇണക്കി ചേർക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ കഴിവ് കേൾക്കുമ്പോൾ നാം സുബ്ഹാനല്ലാഹ് എന്നാമറിയാതെ നമ്മുടെ മനസ്സുകൾ ഉരുവിടണം. പ്രണയത്തിന്റെ മാധുര്യവും നൈരാഗ്യത്തിന്റെ വേദനയും പേനകൾ ചാലിച്ച് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നു. ഒരാളുടെ പ്രയാസം എഴുത്തിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പടയൽ ഉണ്ടാകുന്നു. ആ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകിയത് ആരാണ്? അക്ഷരങ്ങളുടെ ജീവൻ അള്ളാഹുവാണ് ആ അക്ഷരങ്ങൾക്ക് ജീവൻ നൽകിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ പേന മനുഷ്യന്റെ കഴിവുകൾക്കിടയിൽ നിന്നുകൊണ്ട് നൃത്തം വെക്കുമ്പോൾ ഈ ഭൂമിയുടെ ഒരു ചാലക ശക്തിയായി, ഒരു പ്രേരക ശക്തിയായി പേന മാറിക്കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് പേനയുടെ ഒമായത്തോറും പേന വരച്ചുകൊണ്ടിരിക്കുന്നവയാണ് സത്യം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ അഗാധമായ ആ പാണ്ഡിത്യത്തിന്റെ ഒരു അംശം പോലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. എങ്കിലും നമ്മുടെ നിത്യോപയോഗ വസ്തു എന്ന നിലക്ക്, നമ്മുടെ ജീവന്റെ ഉപജീവന മാർഗം എന്ന നിലക്ക് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ആ പേനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ ഈ ചില ചെറിയ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലോകത്ത് കാണുന്ന വിജ്ഞാന ശേഖരങ്ങൾ മുഴുവനും പേനയുടെ അല്ലെങ്കിൽ പേനകളുടെ സംഭാവനയാണ്. പേന ഭൂമിയിൽ പ്രകാശം പരത്തുന്നു, അതുകൊണ്ടാണ് നൂൻ എന്നതിന്റെ പിടിച്ച് സത്യം ചെയ്ത് എന്ന് പറഞ്ഞതായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കാലത്തിന്റെ ഗതിയോടൊപ്പം പേനയും മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നാം കാണുന്ന ഇലക്ട്രോൺ അതിന്റെ നേട്ടങ്ങൾ. അറിവിലൂടെ നാം നമ്മുടെ ഒരു അജ്ഞാത ഗുരു അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു ഗുരുവായിട്ട് പേന നമ്മളൊരു ഗുരുനാഥനാണ് എന്ന കാര്യം നമുക്ക് മറന്നുകൂടാ. മറ്റൊരു വിദ്യ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു വിദ്യയാണ് അല്ലമഹുൽ ബയാൻ, അള്ളാഹു തആല വിശദീകരണം അല്ലെങ്കിൽ സംസാരിച്ച് മനുഷ്യനെ എത്തിച്ചു കൊടുക്കുവാനുള്ള, വെളിവാക്കി കൊടുക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ്. സ്ഫുടമായ ഭാഷയിൽ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, എന്റെ മോഹങ്ങൾ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അത് പാലുപോലെ തേനുപോലെ ചെറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു തആല മനുഷ്യന് നൽകിയിരിക്കുന്നു. ആ അതിനുവേണ്ടി ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ എത്രയെല്ലാം ഭാഷകൾ അള്ളാഹു തആല ഇവരെ സുലഭമായി അള്ളാഹു തആല ജനങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു. ചിലരുടെ പ്രസംഗങ്ങൾ മനുഷ്യനെ കോരിത്തെറിപ്പിക്കുകയും അവന്റെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. ഇവിടെയും വാക്കുകൾ എല്ലാവരും ഉച്ചരിക്കുന്ന വാക്കുകളാണ്. പക്ഷെ അള്ളാഹു തആല ആ അല്ലമബിൽ ബയാൻ എന്ന് പറഞ്ഞ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ അവർ പെട്ടതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു തആല മനുഷ്യന് നൽകുന്ന ഒരുപാട് സിദ്ധികൾ. മനുഷ്യന്റെ കഴിവിനെ കുറിച്ച് ഷേക്സ്പിയർ വായിച്ച ഇവർക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രസംഗം ഒരു ലോകത്തിന്റെ ഗതി തന്നെ മാറ്റുന്നു. ലോകത്ത് പല രാഷ്ട്രങ്ങളിലും നമ്മൾ കണ്ടതാണ്, ചിലരുടെ പ്രസംഗം കൊണ്ട് അവർ ഒരൊറ്റ ദിവസം കൊണ്ട് നേതാവായി തീരുന്നു, അവർ രാഷ്ട്രം പിടിച്ചടക്കുന്നു, ഭരണം കൈയാളുന്നു. അപ്പോ അവന് അള്ളാഹു നൽകിയ ആ ശക്തി, ഈ ശക്തിയുടെ ഉറവിടം എന്താണ്? അള്ളാഹുവിന്റെ അപാരമായ കഴിവ് എന്നൊരു കവിഞ്ഞ് മറ്റൊന്നും ഇതിനില്ല. നാം നമ്മളുടെ കഴിവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആനിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അവന് ഏറ്റവും ഹഖീറായ അഥവാ നിന്ദ്യനായ വസ്തുവാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തആല പച്ചയായ ഭാഷയിൽ തന്നെ വെറും ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇങ്ങനെ അള്ളാഹു ഇത് തുറന്നു പറയാൻ. കാരണം മനുഷ്യനെ അഹങ്കരിക്കാൻ, അവന്റെ പഴയകാല ചരിത്രം നോക്കുമ്പോൾ അഹങ്കരിക്കാൻ ഒട്ടും പറയില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും അവന്റെ എളിമയും അവന്റെ സൃഷ്ടാവായ റബ്ബിന്റെ ആ മഹത്വവും കാണിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറയുന്നിടത്തെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അജ്ഞനായ മനുഷ്യനെ സർവത്തിനാക്കി മാറ്റി അള്ളാഹു തആല ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫയായി വാഴിക്കുന്നു. അതിന് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്നു. നാം ഭൂമിയിലേക്ക് വന്നത് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ, അള്ളാഹു നിങ്ങളുടെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും അറിയാത്ത രീതിയിൽ അള്ളാഹു നിങ്ങളെ ഭൂമിയിലേക്ക് പുറപ്പെടുവിച്ചു. വജാലലകും സമ്അ, നിങ്ങൾക്ക് എന്നിട്ട് അവൻ കാതുണ്ടാക്കി തന്നു, അബ്സ്വാറ കണ്ണുകളും ഉണ്ടാക്കി തന്നു, ഹൃദയങ്ങളും തന്നു, ലാല്ലക്കും തസ്കുറൂൻ, ഇതൊന്നും അള്ളാഹുവിന്റെ ഒരു ഹോബിയല്ല, നിങ്ങളിൽ നിന്ന് ശുക്രു അള്ളാഹു പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. ഖുർആനിൽ പല ഭാഗത്തും നമുക്ക് കാണാം കലീലമായുഷ്കുറൂൻ, അള്ളാഹു മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, കലീലമായുഷ്കുറൂൻ. ഇത് കേൾക്കുമ്പോൾ നമ്മളും ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അള്ളാഹുവെ ആ കലീൽ ആ ചുരുങ്ങിയ വിഭാഗത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്ന്. കാരണം ഇത്രയധികം ജനങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ വളരെ ദുർലഭമാണെന്ന് അള്ളാഹു തആല പറഞ്ഞു. ഈ ആയത്തിറങ്ങിയപ്പോൾ ഉടനെ ഉമർ ഖത്താബ് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അള്ളാഹു റബ്ബേ ആ കുറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന്. സൂറത്തുൽ നഹ്ലില് അള്ളാഹു തആല പറഞ്ഞത് ഇങ്ങനെ, നിങ്ങളൊന്നും അറിയാത്ത രീതിയിൽ അള്ളാഹു തആല നിങ്ങളുടെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, കാതു തന്നു, കേൾവി കാതു തന്നു, കണ്ണുകൾ തന്നു, ഹൃദയം തന്നു. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴെന്തായി? നിങ്ങളുടെ നക്കുകളക്കാൻ നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ, വിഭാസം, വരീഷൻ, ആഡംബരമായ വസ്ത്രങ്ങൾ തന്നു. നിങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ചു, വിദ്യാഭ്യാസം നേടി. നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ തന്നു. നിങ്ങളെ കരയിലും കടലിലും വായുവിലും നിങ്ങളെ അള്ളാഹു തആല വഹിക്കാൻ വേണ്ടി വാഹനങ്ങൾ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിന് ബുദ്ധി, മസ്തിഷ്കം, അള്ളാഹു തആല നിങ്ങൾക്ക് ആ മസ്തിഷ്കത്തിന് ഈ വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് സഖറലക്കും കീഴടക്കി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുന്നു, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ മാതാവിന്റെ ഗർഭത്തിൽ നിന്നും വെളിയിലേക്ക് വന്ന ഈ കുഞ്ഞാണ് ഇന്ന് ചന്ദ്രനിലേക്ക് പോകുന്നതും അവരെയുള്ള നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി സഹജീവികൾക്ക് ഉപകാരപ്രദമായ അറിവുകൾ നൽകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എത്രമാത്രം ഉയർത്തി എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹുവിനെ 24 മണിക്കൂറും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളോളം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, മലക്കുകളെ കൊണ്ട് നമുക്ക് സാഷ്ടാംഗം ചെയ്യിച്ചത് പോലും ഈ ഒരു ഉദ്ദേശത്തിനാണ്. അല്ലാഹു തആല നമുക്ക് അല്ലാഹു കഴിഞ്ഞാൽ പിന്നെയുള്ള സൃഷ്ടികളിൽ ഒന്നാം സ്ഥാനത്ത് മനുഷ്യനാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല അത്രത്തോളം അല്ലാഹു തആല നമ്മെ ഉയർത്തി ഖലീഫ എന്ന് നാമകരണം വരെ അല്ലാഹു തആല നൽകി. യഥാർത്ഥത്തിൽ നമ്മൾക്ക് മലയാളത്തിൽ പറയുന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണരുത്. എങ്കിലും അല്ലാഹുവിന്റെ ആ തക്കറൂബ്, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ആ സാമീപ്യം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. മനുഷ്യന് കൊച്ചു അത്ഭുത യന്ത്രങ്ങൾ ഒന്നായിട്ട് പരസ്പരം ഘടിപ്പിച്ച് ആകാശമണ്ഡലങ്ങളിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം പരസ്പരം ആകർഷണത്തിന് വിധേയമായി തമ്മിൽ തട്ടാതെ മുട്ടാതെ സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലും നിരവധി അവയവങ്ങൾ അല്ലാഹു തആല ഒന്നൊന്നിനോട് ഘടിപ്പിച്ച് വളരെ അത്ഭുതകരമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അകത്തേക്ക് നമ്മളോട് നോക്കാൻ അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പില് നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു തആല പറയുന്നു. അതോടൊപ്പം അള്ളാഹുവിന് ശുക്ർ ചെയ്യാനും അള്ളാഹു തആല പറയുന്നു. ഇരുന്നും നമ്മൾ മാതാവിന്റെ ഗർഭത്തിലായപ്പോൾ നമുക്ക് അള്ളാഹു തആല അവളെ ഭക്ഷണം നൽകി. നമ്മുടെ പൊക്ക് ഇന്നും അടയാളമായി അത് അവശേഷിക്കുന്നു. നമുക്ക് അവിടെ വെച്ച് നൽകിയ ഭക്ഷണത്തിന്റെ അടയാളമാണ് പൊക്ക്. ആ ഭൂമിയിലേക്ക് നമ്മൾ വന്നപ്പോൾ അത് അവിടെ അള്ളാഹു തആല കട്ടിയിടും. എന്നിട്ട് ഒരു സോഴ്സ് അടഞ്ഞപ്പോൾ രണ്ട് സോഴ്സ് അള്ളാഹു തആല തുറന്നു. പൊക്കിലൂടെയുള്ള ഭക്ഷണം നിന്നപ്പോൾ മാതാവിന്റെ മാർഗത്തിൽ രണ്ട് സ്ഥലങ്ങളിലുള്ള അള്ളാഹു തആല ഭക്ഷണം നൽകി. ഒന്നടഞ്ഞപ്പോൾ രണ്ട് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ വന്നോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചു. പിന്നെ നമ്മള് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് നമ്മൾ കുറെ ചിരിച്ചു കളിച്ചു. അവിടെ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ മലർന്ന് കിടന്നു, കമഴ്ന്ന് കിടന്നു, ഇരുന്നു, പിച്ചവെച്ച് നിന്നു, നടക്കാൻ ശ്രമിച്ചു. അങ്ങനെ അള്ളാഹു തആല നമ്മൾ ഘട്ടം ഘട്ടങ്ങളായി പിന്നെ നമ്മളെ അറിവുകൾ തന്നു പഠിപ്പിച്ചു. അങ്ങനെ നമുക്ക് നമ്മളെ നാണം തീരാൻ വേണ്ടി വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പിന്നെ അറിവുകൾ തന്നു, നമ്മളെ സമൂഹത്തിലേക്ക് അള്ളാഹു തആല ഇറക്കി വിട്ടു. എന്തിനു വേണ്ടി? നാം ഈ സമൂഹത്തിലെ ഭൂമിയിലെ ഒരു താരമാണ്. ഈ താരം ഏതാ നക്ഷത്രത്തെപ്പോലെ മിന്നിത്തിളങ്ങുന്ന വിജ്ഞാനത്തിന്റെ ശോഭയാണ് ഓരോ മുസ്ലിമും, ഓരോ മനുഷ്യനും. ഈ വിജ്ഞാനം മറ്റുള്ളവർക്ക് പ്രകാശം ലഭിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഈ നിസ്സാരമായ വസ്തുവിൽ നിന്ന് ഒരുപാട് ഘട്ടങ്ങൾക്ക് വിധേയമാക്കി പരിവർത്തിപ്പിച്ച് ഒരുപാട് മഹാജ്ഞങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് അനുഗ്രഹത്തിൽ പൊതിഞ്ഞ് അവനെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കി വിടുന്നത്. അവന് നൽകാത്ത സൗകര്യങ്ങളില്ല. അവൻ പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ അവന് ഉപജീവനത്തിന് വേണ്ടി വെളിച്ചം കാണണം, അവന് പ്രകാശത്തിന് വേണ്ടി സൂര്യൻ. ജോലി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അവന് വിശ്രമിക്കണം, അവന് രാത്രി. പകലിലെ ചൂട് രാത്രിയില്ല. അവിടെ ചന്ദ്രൻ ചെറിയ ചൂട് മാത്രം നൽകുന്നു. ലി തസ്കുനു ഫീ, ആ രാത്രിയിൽ അവൻ വിശ്രമിക്കണം. എന്നിട്ട് ലി തസ്കുനു ഇലൈഹ, അവരിലേക്ക് അവൻ വിശ്രമത്തിന് അവൻ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഇണകളും നൽകി. ഇണകളുമായി തല്ലപ്പിക്കുമ്പോൾ അവൻ കുടുംബക്ക് വേണ്ടി സന്താനം നൽകി. പിന്നെ അവൻ പുത്രനായിരുന്ന അവൻ പിതാവാകുന്നു, പുത്രിയായിരുന്ന അവൾ മാതാവാകുന്നു. അങ്ങനെ അവര് സമൂഹത്തിലെ ഒരു കുടുംബമായി മാറുന്നു. ഇവൻ കുടുംബനാഥനാവുന്നു. ഒരാളിൽ മുത്തഖീന ഇമാമാ, മുത്തഖിയായ എന്റെ കുടുംബത്തിലെ ഇമാമാക്കി മാറ്റണേ റബ്ബേ എന്നവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാലഞ്ച് കുടുംബങ്ങൾ അല്ലെങ്കിൽ എത്രയോ അടുത്തുള്ള കുടുംബങ്ങളെല്ലാം കൂടി ഒരു സമൂഹമായി മാറും. ഈ സമൂഹത്തിലെ ഓരോ മുസ്ലിമും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമും ഈ ഓരോ മുത്തഖിയായി അവർ പരസ്പരം പ്രകാശം ചൊരിയുന്നു. ആകാശമണ്ഡലത്തിലെ താരാപഥങ്ങൾ പോലെ, നക്ഷത്രങ്ങൾ പരസ്പരം പ്രകാശം ചൊരിയുന്നത് പോലെ ഭൂമിയിൽ എല്ലാവരും ഒരാൽനാക്കും ഫിൽ അർളി ഖലായിഫ ഫിൽ അർളി, എല്ലാവരെയും നിങ്ങളെ ഖലീഫമാരാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഖലീഫമാരായിട്ട് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ഈ പ്രകാശത്തിനിടയിൽ വല്ല അന്ധകാരവും ഉണ്ടെങ്കിൽ ആ അന്ധകാരം, അജ്ഞതയുടെ അന്ധകാരം, അതുപോലെ തന്നെ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ പ്രകാശം കണ്ട് ആ പിന്നെ ജാഹിലിയത്ത് തുളച്ചു നീക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ബുദ്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഫ്തി അവരുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം മദ്യത്തിന്റെ ഒരുപാട് ദൂഷ്യങ്ങളാണ് പറയുന്നത്. ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ട് ഓരോന്നിനും എടുത്തു പറഞ്ഞിട്ട് എല്ലാ അവയവങ്ങളെയും പ്രവർത്തനം നിശ്ചലമാക്കും അല്ലെങ്കിൽ ഉൾട്ടയാക്കും എന്നെല്ലാം പറഞ്ഞ ശേഷം ബുദ്ധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഒരു ഭ്രാന്തനേക്കാളും മോശമാണ് മദ്യപാനം. അതിന് അദ്ദേഹം കാരണം പറഞ്ഞു, ഭ്രാന്തന്മാർ പോലും മദ്യപാനിയെ പരിഹസിക്കാറുണ്ട്. ഭ്രാന്തൻ അവന്റെ ചേഷ്ടകൾ എന്താണ്? അവൻ മാതാവിനെ അറുക്കുന്നു, നമുക്കിപ്പോ നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു, മാതാവിനെ അറുക്കുന്നു, റോട്ടിലൂടെ കഷ്ണങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു. മദ്യപാനിയും ഇത് തന്നെയാണ്. ഭ്രാന്തന് ബുദ്ധിഭ്രംശം വന്നുപോയി, മദ്യപാനിക്ക് ബുദ്ധിയുള്ള ഒരു കട്ടൻ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ. അതാണ് ഖമ്ര്. അവന്റെ ബുദ്ധിക്ക് ചെറിയൊരു കാട്ടൻ മാത്രമേ നീങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അവൻ ഭ്രാന്തനേക്കാളും മോശമായി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബുദ്ധി വളരെ നിസ്സാരമായ ഒരു നൂലിന്റെ വ്യത്യാസം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനെ അള്ളാഹു തല നിലനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ യഹ്സാനിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അഭിവാദ്യം ചൊരിയുന്നത്. ഈ മുസ്ലിമിന്റെ താല്പര്യം എപ്പോഴും മറ്റൊരു മുസ്ലിം മറ്റൊരാൾക്ക് ഈ മറ്റൊരു മനുഷ്യനെ എന്നേക്കാളും അധികം ഗുണം മറ്റൊരാൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ആ താല്പര്യമാണ് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ആ മുസ്ലിമിന്റെയും താല്പര്യം അത് തന്നെയാണ്. നിങ്ങൾ എനിക്ക് ഒരു രക്ഷയാണ് അഭിവാദ്യം ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയും ഒരു റഹ്മത്തും ഉണ്ടാവട്ടെ, പ്ലസ് അതും കൂടി ഉണ്ടാവട്ടെ എന്ന് ഇങ്ങോട്ട് കൂടുതൽ നൽകിക്കൊണ്ട് അദ്ദേഹം പ്രതിപാദ്യം ചെയ്തു. നമ്മൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ഒരു രക്ഷയും റഹ്മത്തും കൂടി നമ്മൾ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം രക്ഷയും റഹ്മത്തും പിന്നെ അതിന്റെ കൂടെ ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെക്കാളധികം മറ്റുള്ളവരുടെ ക്ഷേമം കാംക്ഷിക്കുന്നു. ഇത് നമ്മുടെ ബുദ്ധി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. എന്നാൽ യാ ഹസ്രത്തൻ അലൽ ഇബാദ്, ഈ അനുഗ്രഹങ്ങളെല്ലാം കോരിച്ചെരിഞ്ഞിട്ടും ഇതെല്ലാം അന്തിയോളം മോന്തിയിട്ടും മനുഷ്യൻ ഇതാ അവന് ഭൂമിയിലെ വിഭവങ്ങളോട് അവൻ ആസക്തനായി മാറിയിരിക്കുന്നു. അവനെ സ്വാധീനിച്ചിരിക്കുന്നു അവന്റെ ഭാര്യയും സന്താനങ്ങളും അവന്റെ സമ്പത്തും അവനെ സ്വാധീനിച്ചിരിക്കുന്നു. ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവുലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന ശത്രുക്കളുണ്ട് എന്ന് അള്ളാഹു തആല വ്യംഗ്യമായ ഭാഷയിൽ ഇന്നമാവുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷണ വിധേയമാണ്, അവ നിങ്ങളെ വ്യതിചലിപ്പിച്ചേക്കാം എന്ന് അള്ളാഹു തആല പറഞ്ഞു. മനുഷ്യന് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് അള്ളാഹു തആല അവനിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം, അമാനത്ത് ഏൽപ്പിച്ചതിന്റെ പേരിലാണ്. ആ അമാനത്താണ് നമുക്ക് നിറവേറ്റാനുള്ളത്. എന്നാൽ മനുഷ്യൻ അമാനത്ത് നിറവേറ്റാൻ അതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവന്റെ പ്രകൃതി ഇന്നഹു കാന വലൂമൻ ജഹൂല, നമ്മൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അക്രമിയും അതുപോലെ പടുവിഡ്ഢിയുമായിട്ട് ആയിത്തീരുന്നു. നമ്മൾ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. എന്താണ് ഇത് പറയാൻ കാരണം? നമ്മളെല്ലാവരും അഞ്ചു നേരം അള്ളാഹുവിന്റെ വീട്ടിൽ പോയി നമ്മൾ പറയുന്നു, എന്റെ നമസ്കാരവും എന്റെ കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും, അവസാനത്തെ വാക്ക് വരെ നമ്മൾ പറയുന്നു, എന്റെ ജീവിതവും എന്റെ മരണവും നിനക്ക് വേണ്ടിയാണ് റബ്ബേ എന്ന് നമ്മൾ ഒരു പക്ഷേ വൃഥാ ശപഥം ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം ലാ തഖൂനുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും സന്ദർഭം വേറെയാണെങ്കിലും ഖുർആനിലെ എല്ലാ ആയത്തുകളും എല്ലാ സന്ദർഭത്തിലേക്കും ഫിറ്റാണ് നമുക്ക് തരാം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മപരിശോധന അത് വളരെ അടിയന്തിരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കരുണയുള്ളവരാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ മടങ്ങുക, നിങ്ങൾ നന്മയിലേക്ക് കുതിക്കുക, നിങ്ങൾക്ക് പുറത്തു വരുന്നവൻ ഞാനുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തആലക്ക് തൗബ എന്നതിനെ വലിയ ഇഷ്ടമാണ്. തായിബ് എന്നല്ല പറഞ്ഞത്, തായിബ് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യുന്നവൻ, തവ്വാബ് എന്ന് പറഞ്ഞാൽ കൂടുതൽ തൗബ ചെയ്യുന്നവൻ. ഈ തൗബ രാത്രിയുടെ അവസാന യാമത്തിൽ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് അല്ലാഹു മാത്രം അറിഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടി വിങ്ങിപ്പൊട്ടിക്കൊണ്ടുള്ള ഒരു തൗബയാണ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം. അധര വ്യായാമം നാവിലൂടെ വരുന്നത് മാത്രം ഒരു തൗബയാവില്ല. നമ്മുടെ മനസ്സ് അല്ലാഹു കാണുന്നു, ബസീറും ബിൽ ഇബാദ്, അല്ലാഹു തആല ഹൃദയത്തിലേക്ക് നോക്കുന്നു. അതുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അന്തരാളത്തിൽ നിന്നും അങ്കുരിക്കുന്ന ആ വേദനയുടെ വാക്കുകളാവട്ടെ നമ്മളെ തൗബ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ജീവിതം മുഴുവനും നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടമായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ. നമുക്ക് നമ്മൾ നമുക്കറിയാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു ചെയ്തു തരുന്നുവെന്ന്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ അതിനെക്കുറിച്ച് പരിഭ്രമിക്കേണ്ട. അല്ലാഹു തആല നമ്മുടെ കാര്യം അല്ലാഹു തആല ഏറ്റെടുക്കും. അള്ളാഹു ഫി അവനി അബ്ദിഹി മാദാമൽ അബ്ദു ഫി അവനി അഹി, അള്ളാഹു അവന്റെ അടിമയുടെ സഹായത്തിലാണ് അവന്റെ അടിമ തന്റെ സഹോദരന്റെ വിഷമം പരിഹരിക്കാൻ നടക്കുന്നിടത്തോളം കാലം എന്ന് അള്ളാഹുവിന്റെ ഒരു വാദയാണ്. പിന്നെ അള്ളാഹു തആല പറയുന്നു, ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഒരുപാട് സമയങ്ങളിലായിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മൾ തവ്വാബായിരിക്കണം, മുഹ്സിനായിരിക്കണം, മുത്തഖിയായിരിക്കണം, പിന്നെ മറ്റിതോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അശ്ശുക്റു അല നിഅമ, അള്ളാഹു നമുക്ക് തന്ന ശുക്രനെ നമ്മളെപ്പോഴും നിഅമത്ത് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളെ മനസ്സ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സ് ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബും, അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഒരു ഇളക്കം തട്ടണം. കാരണം നിസ്സാരമായ വസ്തുവിൽ നിന്ന് ഈ ഭൂമിയില് അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്ഥാനം നൽകപ്പെട്ട ഒരു മഹത്തായൊരു സ്ഥാനമാണ് എനിക്ക് ലഭിച്ചത്. ഈ ഒരു ബോധത്തോടുകൂടി അള്ളാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്. നമ്മൾ ശുക്ർ കർമ്മങ്ങളിലൂടെയാണ്, കസറത്ത് അഅമാലു സാലിഹാത്ത്, അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനുള്ള ശുക്രാണ്. അതുപോലെ തന്നെ നിരവധി പരീക്ഷണങ്ങൾ അള്ളാഹു തആല തരും. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ പിടിക്കണം, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് എന്റെ പരീക്ഷണങ്ങൾ, എന്റെ സമ്പത്തുക്കൾ പോകുന്നു, എനിക്ക് രോഗം വരുന്നു, എന്റെ കുടുംബത്തിൽ ആൾനാശം വരുന്നു, ഇതെല്ലാം എനിക്കെന്തോ അള്ളാഹുവിന്റെ നന്മ, ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്, ഒരു മോശമായ പ്രകൃതിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ അള്ളാഹു തആല നന്മ പൊതിഞ്ഞിരിക്കുന്നു. ഒരു റോസാ ചെടി എടുക്കണമെങ്കിൽ, റോസാ പൂ എടുക്കണമെങ്കിൽ ഒരു പക്ഷേ ആ റോസാ ചെടിയിലുള്ള മുള്ളു കുത്തേണ്ടി വരും. അപ്പോൾ ആ മുള്ളു കുത്തിയിട്ടാണ് ചെടി പൂ കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഇഷ്ടം എത്രത്തോളം ഉണ്ടോ, അതുപോലെ പ്രയാസങ്ങൾ തഴിച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഇന്നമാ യുസ്ര എന്ന് പറഞ്ഞ് കാര്യം. മനുഷ്യനെ അള്ളാഹു തആല എത്രത്തോളം ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഭരണാധികാരിയാക്കി അള്ളാഹു തആല ഉയർത്തി. ആ ഭരണം നടത്തുവാൻ അള്ളാഹുവിന്റെ പ്രതിനിധി എന്നവർക്ക് ചില കേന്ദ്രത്തിൽ ചില വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അള്ളാഹു തആല വിട്ടുവന്നുകൊണ്ട് നമുക്ക് ഇവർ തന്ന സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യവും അള്ളാഹു തആല ഒരു പരീക്ഷണമാണ്. സ്വച്ഛ ജനപക്ഷപാതം പാടില്ല, അഴിമതി പാടില്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യം അള്ളാഹു തആല തന്നെ പരീക്ഷണമാണ്. ഒരു ദശലക്ഷക്കണക്കിന് ജീവികളിൽ മനുഷ്യൻ ചെറിയൊരു മനുഷ്യനെക്കാളും ശക്തനാണ് ആന, മനുഷ്യനെക്കാളും മറ്റൊരു ശക്തിയുള്ള മറ്റു ധാരാളം മൃഗങ്ങളുണ്ട്, ഈ മനുഷ്യരെക്കാളും മൃഗഭാഗത്തും കരുത്തുമുള്ള മലക്കളുണ്ട്. ഇവയെക്കാളെല്ലാം നിസ്സാരനായ മനുഷ്യനെ അള്ളാഹു തആല ഇത്രയും ആദരിച്ചത് അള്ളാഹു ശുക്ര ചെയ്യാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ ഖിലാഫത്ത് ഭൂമിയിൽ നടപ്പാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അർഹമുർ റാഹിമായ തമ്പുരാൻ അവന് ഏറ്റവും നല്ല അർഹമുർ റാഹിം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സ്രോതസ്സാണ് ആ അള്ളാഹുവിന്റെ സാമീപ്യം, തഖറൂബ്. അത് നമുക്ക് കിട്ടുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് അള്ളാഹു തആല പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു ലാലിക ലിമൻ ഖശിയ റബ്ബ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഖശിയത്ത്, ഈ ഖശിയത്ത് അഥവാ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരലോകത്തെ കുറിച്ച്, നാളെ പരലോകത്ത് എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് കുറിച്ച് നമ്മൾ എപ്പോഴും വേദനാതിപ്പെട്ടുകൊണ്ടിരിക്കണം. ആ വേദനാതിയാണ് നമുക്ക് തരുന്ന ഹശിയത്ത്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ നമുക്ക് എപ്പോഴും തോന്നുന്നു നാം ചെയ്തതെല്ലാം ശരിയാണ്, പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ തെറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതിന് നമ്മൾ തൗബ ചെയ്യണം അള്ളാഹുവിനോട്. രാത്രികളെ പ്രത്യേകിച്ച് സുൽസൈ രണ്ടാമത്തെ ലഹീർ രണ്ടാമത്തെ മൂന്നാമത്തെ യാമത്തിൽ നമ്മൾ വളരെ വേദനയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ റഹ്മാനായ തമ്പുരാൻ നമ്മളെ എല്ലാ ദോഷങ്ങളും പുറത്തു തരികയും നമ്മളെ രോഗികളെ എല്ലാ രോഗനശിപ്പിയാക്കി തരികയും നമ്മളെ ഹലാലായ നല്ല മുറാദുകൾ ഹാസിലാക്കി തരികയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള വിശാലമായ ജീവിതം നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you.